മിയോ ക്ലാസിസത്തിന് അതിൻ്റേതായ ഒരു ദർശനമുണ്ട്. ദൈവം ലോകത്തെ സൃഷ്ടിച്ചത് ക്രമനിബദ്ധതയോടെയാണ്. സമൂഹത്തിൽ യാതൊരു താഴപ്പിഴകളുമില്ലാതെ മനുഷ്യൻ ജീവിക്കുന്നു. ലോകത്തിൽ എല്ലാറ്റിനും വ്യവസ്ഥതയുണ്ട്, യുക്തിയുമുണ്ട്. മനുഷ്യൻ്റെ കഴിവുകൾക്ക് പരിമിതിയുമുണ്ട്. സന്തുലനം, കൃത്യത, ഔചിത്യം എന്നീ ജീവിതത്തിൻ്റെയും കവിതയുടെയും സഹജ നിയമങ്ങളാണ്. ഈ വിശ്വസംഹിത എഴുത്തുകാരൻ്റെ സർഗാത്മകതയെ വിലങ്ങുകണിച്ചു. സാഹിത്യം ജീവിതത്തെ പ്രതിഫലിപ്പിക്കുന്നു. കല അനുകരണാത്മകമാകുന്നു. അഭ്യാസവും പരിശീലനവും ആവശ്യപ്പെടുന്ന ഒന്നാണ് കവിത. വൈദഗ്ധ്യം വേണം കവിക്ക്. പഴയ മാതൃകകളുടെ അനുവർത്തനം ഒരു കവിക്കും ഒഴിവാക്കാനാവില്ല. ചട്ടങ്ങൾ സദാ പിന്തുടരണം കവി. ഷേക്സ്പിയറെ പോലുള്ള ഒരു മഹാപ്രതിഭയ്ക്ക് നിബന്ധനകൾ മുറിച്ചു കടക്കാവുന്നതാണ്. പക്ഷേ ഒരു സാധാരണ കവി ഷേക്സ്പിയറെ മാതൃകയാക്കിക്കൂടാ. നിയോ ക്ലാസിക്കൽ എന്ന വാക്കിന് പകരമായി സ്യൂഡോ ക്ലാസിക്കൽ, അഗസ്റ്റൻ എന്നീ വാക്കുകൾ പ്രചരിക്കുന്നുണ്ട്. റോമിലെ അഗസ്റ്റൻ സീസറിൻ്റെ കാലത്ത് അനുസ്മരിപ്പിക്കുന്ന സപ്നയാണ് അഗസ്റ്റൻ. അഗസ്റ്റൻ കാലയളവിലാണ് ഹോറസും വെർജിലും ലോങ്കിനസും മറ്റും ജീവിച്ചിരുന്നത്. തത്തുല്യമായ സാഹിത്യ സമൃദ്ധി നിയോ ക്ലാസിക്കൽ കാലഘട്ടത്തിനും ഉണ്ടായിട്ടുണ്ടെന്ന ധാരണയിൽ അധിഷ്ഠിതമാണ് അഗസ്റ്റൻ എന്ന സംജ്ഞ. റോമൻ ക്ലാസിക്കുകളുടെയും ചിന്തയുടെയും ജീവിത സമ്പ്രദായത്തിൻ്റെയും പേരിലുള്ള ഒരാരാധനയാണ് നിയോ ക്ലാസിസത്തെ ജോർജ് ഷെർബൺ കാണുന്നത്. നിയോ ക്ലാസിസത്തിൻ്റെ സ്വഭാവ സവിശേഷങ്ങൾ സംക്ഷേപിക്കാം. ഒന്ന്, പ്രകൃതിയെ അനുകരിക്കുക എന്ന കാഴ്ചപ്പാടാണ് നിയോ ക്ലാസിസത്തിൻ്റെ അടിസ്ഥാനം. പ്രകൃതി എന്ന പദം നാനാർത്ഥമാണ്. ബാഹ്യ യാഥാർത്ഥ്യം എന്ന വിവക്ഷയാണെന്ന്. കവിയുടെ അനുകരണം പ്രത്യക്ഷമായ സത്യാത്മകമായിരിക്കുന്നു നിയോ ക്ലാസിസത്തിൻ്റെ വിശ്വസിക്കുന്നു. പ്രകൃതി എന്ന പദത്തിന് സാമാന്യ മനുഷ്യഗുണം എന്നും അർത്ഥമുണ്ട്. അതായത് വിശേഷതയല്ല, സാമാന്യത്തെയാണ് കവി ആവിഷ്കരിക്കേണ്ടത്. ഒരു തൊഴിലിൻ്റെയോ പ്രായത്തിൻ്റെയോ ലിംഗത്തിൻ്റെയോ സ്വഭാവ മാതൃകയ്ക്കും പ്രകൃതി എന്ന് പറയാം. അത്തരം മാതൃകാ സ്വഭാവങ്ങളാണ് കവി ആവിഷ്കരിക്കേണ്ടതെന്നർത്ഥം. പേജ് 87. പ്രകൃതിക്ക് പ്രപഞ്ച നിയമ ശക്തിയുണ്ടെന്നാണ് അർത്ഥം. പ്രസ്തുത ശക്തിയുടെ ഗുണവിശേഷങ്ങൾ ക്രമികത, ലയം, വ്യവസ്ഥിതി തത്വം മുതലായവയാണ്. സാഹിത്യത്തിനും ഈ ഗുണവിശേഷങ്ങൾ ഉണ്ടായിരിക്കണമെന്ന് നിയോ ക്ലാസിസ്റ്റുകൾ നിഷ്കർഷിക്കുന്നു. പ്രകൃതിയെ അനുകരിക്കുക എന്ന് വെച്ചാൽ പ്രാചീനരെ അനുകരിക്കുക എന്നർത്ഥമെന്നും അവർ പറയും. പ്രാചീനർ ആവിഷ്കരിച്ച ചട്ടങ്ങൾ ക്രമീകൃത പ്രകൃതി തന്നെയാണ്. തന്മൂലം കവികൾ സാഹിത്യ നിയമങ്ങളെ അനുഗമിക്കണം. 2, കൃത്യത, യുക്തി എന്നിവയെ കവിതയെ നിയന്ത്രിക്കേണ്ട തത്വങ്ങളാണ് നിയോ ക്ലാസിസ്റ്റുകൾ വിധിക്കുന്നു. എല്ലാ തരത്തിലുമുള്ള കൃത്യതകൾ കവിക്ക് അനിവാര്യമാണ്. കൽപ്പനകളും വികാരവും യുക്തിയാൽ നിയന്ത്രിതമായിരിക്കണം. കവിയുടെ ഹൃദയത്തിനല്ല, മസ്തിഷ്കത്തിനാണ് നിയോ ക്ലാസിസ്റ്റുകൾ ഏറെ പ്രാധാന്യം നൽകിയത്. പ്രചോദനത്തെ അവർ അംഗീകരിക്കുന്നു. പക്ഷേ പ്രചോദനം വരുന്ന വഴിയിൽ യുക്തിയുടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ടായിരിക്കണം. അവോയ്ഡ് എക്സ്ട്രീംസ് എന്നാണ് പോപ്പ് എഴുത്തുകാരെ ഉപദേശിക്കുന്നത്. 3, കാവ്യഭാഷ സാധാരണ ഭാഷയല്ലെന്ന് നിയോ ക്ലാസിസ്റ്റുകൾ വിശ്വസിക്കുന്നു. ശൈലി, കാവ്യഭാഷ എന്നിവയെപ്പറ്റി അവർ വാതോരാതെ പറയും. ഗദ്യഭാഷയും കാവ്യഭാഷയും രണ്ടാണ്. കാവ്യഭാഷ ഉത്കൃഷ്ടവും ഉദാത്തീകൃതവുമായിരിക്കണം. വെർജിലിനെയാണ് ഈ വിഷയത്തിൽ മാതൃകാകവിയായി അവർ അംഗീകരിക്കുന്നത്. സാധാരണ പദങ്ങൾ ഉപേക്ഷിക്കണം കവി. സങ്കീർണ പദപ്രയോഗങ്ങൾ കവിതയിൽ വരണം. ചുരുക്കത്തിൽ, നിയോ ക്ലാസിസ്റ്റുകളുടെ ഭാഷ ജീവിതത്തിൽ നിന്നും അകന്നു പോവേണ്ടതാണുള്ളത്. അവരുടെ ഭാഷയുടെ കൃത്രിമത്വം പിൽക്കാലത്ത് അധിക്ഷിപ്തമായി. വേർഡ്സ്വർത്തിൻ്റെ പ്രഖ്യാതമായ പ്രിഫേഴ്സ് നിയോ ക്ലാസിക്കൽ കാവ്യഭാഷയ്ക്കെതിരെ ആഞ്ഞടിച്ചു. കാവ്യഭാഷയ്ക്ക് വൃത്തബദ്ധത ഒരനിവാര്യമായി തീർന്നതും നിയോ ക്ലാസിസ്റ്റുകൾ വിശ്വസിച്ചു. മലയാള മഹാകാവ്യങ്ങൾ നോക്കുക. ലക്ഷണമൊത്ത നിയോ ക്ലാസിക്കൽ കാവ്യഭാഷയാണ് അവയിൽ നാം വായിക്കുന്നത്. ശ്രീകേറ്റ ലാസ്യപാദ്യമായി ഭൂവി എന്നെഴുതി ഭാഷയെ ജീവിതത്തിൽ നിന്ന് അകറ്റുകയാണ് ഉള്ളൂർ പ്രഭൃതികൾ ചെയ്യുന്നത്. ജീവിതത്തിൽ നിന്ന് അകന്നുകിടക്കുന്ന കൃത്രിമ ഭാഷ നമ്മുടെ നവ്യ കവിതയിലും ചിലപ്പോഴൊക്കെ ദൃശ്യമാകാറുണ്ട്. നിയോ ക്ലാസിസത്തിൻ്റെ ഒരംശം ഇപ്പോഴും നാം കാത്തുസൂക്ഷിക്കുന്നുണ്ടോ? 4, ഉദ്ബോധനവും ആനന്ദവുമാണ് കവിതയുടെ മുഖ്യധർമ്മങ്ങൾ എന്ന് നിയോ ക്ലാസിസ്റ്റുകൾ വിശ്വസിക്കുന്നു. കലയുടെ പ്രബോധനാംശം സൗന്ദര്യാംശത്തേക്കാൾ പ്രധാനമാണ്. കാവ്യനീതിക്ക് കവിതയിൽ ഇടമുണ്ടായിരിക്കണം. പുണ്യപാപങ്ങൾക്ക് അർഹമായ ശമ്പളം കൊടുക്കാൻ ബാധ്യസ്ഥനാണ് കവി. കവിത ഹൃദയത്തെ ചലിപ്പിക്കണമെന്നും ചിലർ പറഞ്ഞു വെക്കുന്നുണ്ടായി. പേജ് 88. സാഹിത്യത്തെ വ്യത്യസ്തപ്പെടുത്തുകയും സോറി ഐ റിപ്പീറ്റ്, സാഹിത്യത്തെ വ്യവസ്ഥപ്പെടുത്തുക വഴി പ്രകൃതിയുടെ അനന്ത സാധ്യതകളെ പരിമിതപ്പെടുത്തുകയാണ് നിയോ ക്ലാസിസ്റ്റുകൾ ചെയ്തത്. കവിതയെ അവർ ചട്ടക്കൂടുകളിൽ അടച്ചിട്ടു, മൗലിക സ്വരങ്ങൾക്ക് അവർ പ്രാധാന്യം നൽകിയില്ല. എന്നിരിക്കലും നിയോ ക്ലാസിക്കൽ കാലഘട്ടത്തിൽ സാഹിത്യരംഗം അത്യധികം സജീവമായിരുന്നുവെന്ന് വേണം പറയുക. ധാരാളം കൃതികൾ ഉണ്ടായി, അതിലേറെ നിയമാവലികളും ഉണ്ടായി. മലയാളത്തിൽ കുഞ്ചൻ നമ്പ്യാരുടെ മരണത്തിനും സി വി രാമൻപിള്ളിയുടെ മാർത്താണ്ഡവർമ്മയുടെ പ്രസിദ്ധീകരണത്തിനും ഇടയ്ക്കുള്ള കാലയളവിലാണ് നിയോ ക്ലാസിസം തടച്ചത്. മാർത്താണ്ഡവർമ്മയിൽ കാൽപ്പനികതയുടെ നിറക്കൂട്ടുകൾ തെളിഞ്ഞു നിന്നിരുന്നു. എങ്കിലും കവിത പിന്നെയും കുറച്ചു കാലം കൂടി കഴിഞ്ഞേ കുടുംബം മുറിച്ചുള്ളൂ. അത്തരം കാര്യങ്ങൾ തൽക്കാലം വ്യവസ്ഥിരിക്കുന്നില്ല. വള്ളത്തോളിൻ്റെ ഭാഷ കടം വാങ്ങി പറഞ്ഞാൽ, നിയോ ക്ലാസിക്കൽ കവിത ബന്ധുര കാഞ്ചനക്കൂട്ടിലെ കളിത്തത്തെയായിരുന്നു അവിടെയും ഇവിടെയും. 13. നിയോ ക്ലാസിക്കൽ വിമർശവും ബാലുവും. താൻ ജീവിച്ച കാലഘട്ടത്തിൻ്റെ ശബ്ദമായിരുന്നു ഫ്രഞ്ച് വിമർശകനായ ബാലു. അദ്ദേഹത്തിൻ്റെ കാവ്യകല എന്ന പ്രഖ്യാത ഗ്രന്ഥം 1674 ഫ്രാൻസിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടു. നിയോ ക്ലാസിക്കൽ വിമർശനത്തിൻ്റെ പ്രാമാണികമായ പ്രഥമരേഖയാണ് കാവ്യകല. നിയോ ക്ലാസിസം സാഹിത്യരംഗത്ത് അതീശത്വം വഹിച്ചിരുന്ന കാലയളവിൽ പ്രശസ്തിയുടെ കൊടുമുടിയിലായിരുന്നു ബാലു. പിൽക്കാലത്ത് റൊമാൻറ്റിക് നിരൂപകരുടെ തീക്ഷ്ണ വിമർശനങ്ങൾക്ക് വിധേയനായതും ബാലു തന്നെയായിരുന്നു. അദ്ദേഹം എഴുതാൻ തുടങ്ങുമ്പോഴേക്കും വ്യക്തിവാദത്തിൻ്റേതായ ഒരു യുഗം ജീർണിച്ച് നിലംപോത്താറായിരുന്നു. വ്യവസ്ഥകളുടേതായ മറ്റൊരു യുഗം പിറന്നു കഴിഞ്ഞിരുന്നതാനും. കാലം മാറിക്കഴിഞ്ഞുവെന്ന് തിരിച്ചറിയുക മാത്രമാണ് ബാലു ചെയ്തത്. അതല്ലാതെ അഭിരുചി തിരുത്തിക്കുറിച്ച് ഒറ്റയാൻ എന്ന് അദ്ദേഹത്തെ പ്രശംസിക്കുന്നത് ശരിയായിരിക്കില്ല. ബാലുവിൻ്റെ കാവ്യകല ഒരു പദ്യപ്രബന്ധമാണ്. അതിൻ്റെ രചനയ്ക്ക് മുമ്പ് തന്നെ ഫ്രാൻസിൽ നിയോ ക്ലാസിസം ആരൂഢം ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു. മറ്റാർക്കും കഴിഞ്ഞിട്ടില്ലാത്ത വിധം നിയോ ക്ലാസിക്കൽ ധാരയെ വ്യാഖ്യാനിക്കുന്നതിലോ ബാലു വിജയിച്ചു. കാവ്യകലയുടെ മിക്ക പുറങ്ങളും ഹോറസിനെയും നവോത്ഥാന വിമർശനത്തെയും പിന്തുടരുന്നവയാണ്. പുതിയ കാലത്തിലെ മൂശയിൽ ഹോറസിൻ്റെയും മറ്റ് ചിന്തകളൊരുക്കി വാർത്തെടുക്കുകയാണ് ബാലു ചെയ്തത്. അക്കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയങ്ങൾ യുക്തിയും സാമാന്യബോധവുമായിരുന്നു. യുക്തിയുടെ ചട്ടങ്ങൾ അനുസരിച്ച് എഴുതാനാണ് കവികളോട് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. അദ്ദേഹം പറയുന്നു, ഓൾവേസ് ലെറ്റ് സെൻസ് അക്കമി യുവർ റൈം. കവിതയിലേക്ക് സൗന്ദര്യവും ശക്തിയും പ്രകാശവും വരുന്നത് യുക്തിയിൽ നിന്നാണെന്ന് അദ്ദേഹം അസക്തിത്വമായി പ്രഖ്യാപിക്കുന്നുണ്ട്. 89. ലവ് റീസൺ ദെൻ ആൻഡ് ലെറ്റ് വെറർ യുവർ റൈറ്റ് ബോറോ ഫ്രം ഹെർ ഇറ്റ്സ് ബ്യൂട്ടി ഫോഴ്സ് ആൻഡ് ലൈറ്റ് ആർട്ട് ഓഫ് പോയട്രി. കവിതയിലേക്ക് യാതൊരു വിധമായ അധികതയും കടന്നു വരരുത്. സാഹിത്യവും സൗന്ദര്യവും ഒന്നു തന്നെ. യുക്തിയെ കവി ഉപയോഗിക്കുന്നത് സത്യം ഗ്രഹിക്കാനാണ്. എന്തുകൊണ്ടാണ് ഗ്രീക്ക് റോമൻ എഴുത്തുകാർ ചിരഞ്ജീവികളായിരിക്കുന്നത്? അവരുടെ നിരീക്ഷണങ്ങളുടെ സത്യാത്മകതയിലാണ് കാരണം. പ്രകൃതി എന്നാൽ മനുഷ്യപ്രകൃതിയാണ് ബാലുവിന്. അതാകട്ടെ ക്ലാസിക്കുകളിൽ അവലികമാമിതം ചിത്രിതവുമാണ്. പ്രകൃതിയെ പഠിക്കൂ എന്ന് ബാലു ആവശ്യപ്പെടുന്നു. ക്ലാസിക്കുകൾ പഠിക്കൂ എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. പാസ്റ്ററൽ, എലിജി, ഗീതകം, എപ്പിഗ്രാം, അർച്ചനാഗീതം, സാറ്റയർ, നാടകം എന്നിവയുടെ നിയമങ്ങളും ചട്ടങ്ങളും ബാലു വിശദീകരിക്കുന്നുണ്ട്. ഓരോ വരിയും എങ്ങനെയും എഴുതണമെന്ന് പറയാനും അദ്ദേഹം തയ്യാറാകുന്നുണ്ട്. പദ്യരചനയും പദരചനയും കുറ്റമറ്റതാകണം. കവിത അടിമുടി സംവേദനീയമായിരിക്കണം. യുക്തിയെ പിന്തുടരാൻ അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും താൻ അവതരിപ്പിക്കുന്ന ചട്ടങ്ങൾക്ക് എന്ത് യുക്തിയാണ് ഉള്ളതെന്ന് അദ്ദേഹം സ്പഷ്ടമാക്കുന്നില്ല. നാടകത്തിൽ ഐക്യത്രയം അനുഭക്ഷണീയമാണെന്ന് അദ്ദേഹം നിർബന്ധിക്കും. പക്ഷേ എന്തിനാണത് എന്ന ചോദ്യത്തിന് അദ്ദേഹം ഉത്തരം പറയില്ല. അദ്ദേഹത്തിന് പറയാനുള്ളത് ഇത്രമാത്രം: ദി യൂണിറ്റി ഓഫ് ആക്ഷൻ, ടൈം ആൻഡ് പ്ലേസ് കീപ് ദി സ്റ്റേജ് ഫുൾ ആൻഡ് ഓൾ ഓവർ ലേബേഴ്സ് ഗ്രേസ്.